നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. രാജ്യസേവനത്തിന്റെ 25-ാം വർഷത്തിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ വൈകിട്ട് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. വനിതാ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ന് ഇംഗ്ലണ്ട് ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 11 വർഷങ്ങളിൽ രാജ്യം ശ്രദ്ധേയമായ നിരവധി പരിഷ്കരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കാനും 25 കോടിയിലേറെ പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. രാജ്യസേവനത്തിന്റെ 25-ാം വർഷത്തിലേക്ക് പ്രവേശിച്ച നരേന്ദ്രമോദി ഇതിന് അവസരമൊരുക്കിയതിനും ഗവൺമെന്റുകൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞതിലും ജനങ്ങളെ നന്ദി അറിയിച്ചു. ജനങ്ങളുടെ വിശ്വാസത്തിലും താൽപര്യത്തിലും അങ്ങേയറ്റം കൃതജ്ഞത അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിന് ഇനിയൊരിക്കലും ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് പലരും ചിന്തിച്ചിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് മുതൽ ഒട്ടേറെ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം അനുസ്മരിച്ചു. ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. തുടർച്ചയായ 2-ാം ദിവസമാണ് ഈ വിഷയത്തിലെ ബഹളം മൂലം സഭ നേരത്തെ പിരിയുന്നത്. ബഹളത്തിനിടയിൽ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരം 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ, 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ എന്നിവ സഭ പാസാക്കി. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ പ്ലക്കാർഡുകളും ബാനറുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്കിറങ്ങി പ്രതിഷേധിച്ചു. ചോദ്യോത്തരവേള തുടർന്നെങ്കിലും പ്രതിപക്ഷ ബഹളം കാരണം തടസ്സപ്പെട്ടു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്നും സ്വർണപ്പാളി വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചെന്നും സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം തുടർന്നു. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് സ്പീക്കർ ചോദ്യോത്തരവേള റദ്ദാക്കുകയും സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവയ്ക്കുകയും ചെയ്തു. പിന്നീട് സഭ പുനരാരംഭിച്ച ശേഷം സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. എന്നാൽ പ്രതിപക്ഷം ബഹളം തുടർന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു.
പ്രതിപക്ഷാംഗങ്ങൾ ഇന്നും സ്പീക്കറുടെ വേദി മറച്ച് ബാനറുകൾ പിടിച്ച് പ്രതിഷേധിച്ചു. സഭാധ്യക്ഷനെ നടപടികൾ തുടരാൻ അനുവദിക്കാത്തത് ജനാധിപത്യപരമല്ലെന്ന് സ്പീക്കർ പ്രതിപക്ഷത്തെ പലവട്ടം ഓർമ്മിപ്പിച്ചു. കോടതിയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സഭയിൽ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ജനാധിപത്യ രീതിയിൽ ചർച്ച നടക്കേണ്ട സഭയിൽ അതിന് തടസ്സമുണ്ടാക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല ദ്വാരപാലക വിഷയത്തിൽ ഏതന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി പി രാജീവും അറിയിച്ചു. എന്നാൽ പ്രതിപക്ഷം ഹൈക്കോടതിയെ പോലും വെല്ലുവിളിച്ചാണ് നിയമസഭയിൽ പ്രതിഷേധിക്കുന്നതെന്ന് രാജീവ് ആരോപിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ജാതി സർട്ടിഫിക്കറ്റ് വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനാ വിഷയമാണെന്നും അദ്ദേഹം അറിയിച്ചു. എ രാജയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ കായിക വികസനത്തിന് സ്പോർട്സ് കേരള ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ 2,000 കോടിയോളം രൂപയുടെ പ്രവൃത്തികൾ നടത്തിവരുന്നതായി മന്ത്രി വി അബ്ദുറഹിമാൻ നിയമസഭയിൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് 16 സിന്തറ്റിക് ട്രാക്കുകൾ നിർമ്മിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതിയിൽ 1039 പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളെ വിദേശ ഉന്നത വിദ്യാഭ്യാസത്തിന് അയച്ചിട്ടുണ്ടെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു. യുഡിഎഫ് നേതൃയോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും. ശബരിമല വിഷയത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. ശബരിമല ദ്വാരപാലക ശില്പം കടത്തിക്കൊണ്ടുപോയി വിട്ടത് ആർക്കാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. സ്വർണമോഷണം ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും കോടതി സംസ്ഥാന ഗവൺമെന്റിൽ അവിശ്വാസം രേഖപ്പെടുത്തിയെന്നും വി ഡി സതീശൻ അറിയിച്ചു. സുരക്ഷിതമായ കുടിയേറ്റം ഉറപ്പാക്കാൻ ഗവൺമെന്റും റിക്രൂട്ട്മെന്റ് ഏജൻസികളുമടക്കം ഈ രംഗത്തെ എല്ലാവരും സഹകരിച്ച് മുന്നേറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. നോർക്കയും പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ്സും ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ആഗോള മൊബിലിറ്റി ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കുടിയേറ്റത്തിന് ശ്രമിക്കുന്നവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കേരള ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി ബോർഡിന്റെ 20 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ചടങ്ങിൽ ഔദ്യോഗികമായി പ്രകാശനം ചെയ്യും. രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ വൈകിട്ട് 4 രാജ്യസഭയിൽ എല്ലാ പാർട്ടി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. സഭയുടെ സുഗമമായ നടത്തിപ്പിനും തടസ്സങ്ങളില്ലാതെ ഘടനാപരമായ ചർച്ചകൾ സാധ്യമാക്കുന്നതിനെക്കുറിച്ചും ആശയങ്ങൾ കൈമാറുകയാണ് യോഗം ലക്ഷ്യമിടുന്നത്. രാധാകൃഷ്ണൻ രാജ്യസഭ അധ്യക്ഷനായി ചുമതലയേറ്റതിനുശേഷം പാർട്ടി നേതാക്കളുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണ പ്രക്രിയ രാജ്യത്തുടനീളം നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പാൻ ഇന്ത്യ പ്രത്യേക തീവ്ര പരിഷ്കരണ പ്രക്രിയ ആരംഭിക്കുന്നതിന് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ തീയതികൾ തീരുമാനിച്ച് ഔപചാരിക പ്രഖ്യാപനം നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം 22 പ്രഖ്യാപിച്ച ജി എസ് ടി ബജറ്റ് ഉത്സവ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനകരമാണ്. മഹാരാഷ്ട്രയുടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന ജി എസ് ടി പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട്. പുതിയ ജി എസ് ടി പരിഷ്കരണം മഹാരാഷ്ട്രയിലെ കർഷകർക്കും കരകൌശല വിദഗ്ധർക്കും ചെറുകിട ബിസിനസ്സുകൾക്കും വലിയ ആശ്വാസമാണ്. പുതുക്കിയ നികുതി ഘടന പ്രകാരം സംസ്ഥാനത്തെ പല സാധനങ്ങൾക്കും മുമ്പത്തെ 12% നികുതി സ്ലാബിന് പകരം വെറും 5% ജി എസ് ടി മാത്രമാണ്. പഞ്ചസാര 6 മുതൽ 7% വില കുറഞ്ഞതായിരിക്കും. ഇത് 50 ലക്ഷത്തിലധികം കരിമ്പ് കർഷകർക്കും 2 ലക്ഷം മിൽ തൊഴിലാളികൾക്കും പ്രയോജനം ചെയ്യും. സംസ്ഥാന നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിലൊന്നായി കേരള പൊതുസേവനാവകാശ ബിൽ 2025 മാറുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. പൊതുജനങ്ങളുടെ അപേക്ഷയിൽ സേവനം എത്ര ദിവസത്തിനുള്ളിൽ ലഭിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സേവനം ലഭിക്കുന്നില്ലെങ്കിൽ കാരണക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ഈടാക്കാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നതായും മന്ത്രി വ്യക്തമാക്കി. സ്വർണവില ഇന്നും കൂടി. 920 രൂപ വർദ്ധിച്ച് 89,480 രൂപയാണ് പവന്. 11,185 രൂപയാണ് ഗ്രാമിന്. വനിതാ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ന് ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3 ഗുവാഹത്തിയിലാണ് മത്സരം. കേന്ദ്ര ഗവൺമെന്റ് കർഷകർക്കായി നടപ്പാക്കുന്ന പദ്ധതികൾ ഫലപ്രദമായി കർഷകരിൽ എത്തിക്കണമെന്നും പ്രകൃതി ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകണമെന്നും സംസ്ഥാന ഗവൺമെന്റിനോട് കർഷക മോർച്ച കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. താനൂർ തൂവൽ തീരം ബോട്ടപകടത്തെപ്പറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്ന ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ ഈ മാസം 22-നും 23-നും പൊതു തെളിവെടുപ്പ് നടത്തും. 22-ന് തിരൂർ വാഗൻ ട്രാജഡി ഹാളിലും 23-ന് അരീക്കോട് കമ്മ്യൂണിറ്റി ഹാളിലുമാണ് തെളിവെടുപ്പ്. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിന് ചങ്ങനാശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ മറ്റന്നാൾ മുതലും കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഈ മാസം 10 മുതലും ചങ്ങനാശ്ശേരിയിൽ നിർത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. 1 മിനിറ്റാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 4 മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശനിയാഴ്ച വരെ ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രശസ്ത ചിത്രകലാ അധ്യാപകനും കെ ജി ഹർഷൻ സ്മാരക ഗുരുപൂജാ പുരസ്കാര ജേതാവുമായ കെ ഐ വിഷ്ണു നമ്പൂതിരി മാസ്റ്റർ അന്തരിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് ബാലുശ്ശേരി തൃക്കുറ്റിശ്ശേരിയിലെ വീട്ടുവളപ്പിൽ. കോഴിക്കോട് ജില്ലയിൽ കടലിൽ നിന്ന് ചെറുമത്സ്യങ്ങൾ പിടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ച നിബന്ധനകൾ പാലിക്കാത്ത യാനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂരിൽ ഇന്നലെ 2 ഇടത്തുനിന്ന് MDMA യുമായി 4 പേരെ പോലീസ് പിടികൂടി. ഇവരിൽ നിന്ന് 31 ഗ്രാമോളം MDMA കണ്ടെടുത്തു. കൊറ്റാളി സ്വദേശികളായ ജസീൽ, നിയാസ് എന്നിവരും വാരം സ്വദേശികളായ മിഥുൻ, ജിഷ്ണു എന്നിവരുമാണ് പിടിയിലായത്. ലോകത്ത് 13-നും 15-നുമിടയിൽ പ്രായക്കാരായ 15 ദശലക്ഷത്തിലേറെ കൌമാരക്കാർ ഇ സിഗരറ്റ് ഉപയോഗിക്കുന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഉപയോക്താക്കളിൽ മുതിർന്നവരുടെ 9 ഇരട്ടിയാണ് യുവജനങ്ങൾ ഇ സിഗരറ്റുകളുടെ ഉപയോഗം. ഇത് ഗുരുതരമായ പുകയിലെ അടിമത്തത്തിലേക്ക് യുവതലമുറയെ നയിക്കുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസേവനത്തിന്റെ 25-ാം വർഷത്തിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ വൈകിട്ട് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. വനിതാ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ന് ഇംഗ്ലണ്ട് ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.